2021 February 5 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ലീഗിന്റെ നീക്കം അപകടകരം. CPMന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ളയുമായി രാഷ്ട്രീയകാര്യ ലേഖകൻ CP ശ്രീഹർഷൻ നടത്തിയ അഭിമുഖം. കേരളത്തിലും പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും ആസാമിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPMന്റെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള സംസാരിക്കുന്നു. ചോദ്യം: തിരഞ്ഞെടുപ്പിനെ CPM എങ്ങനെ നോക്കിക്കാണുന്നു? എസ് രാമചന്ദ്രൻപിള്ളയുടെ മറുപടി: ഈ തിരഞ്ഞെടുപ്പിന് വമ്പിച്ച അഖിലേന്ത്യാ പ്രാധാന്യമുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന BJP സർക്കാർ നവ ഉദാരവത്കരണ സാമ്പത്തിക നയങ്ങൾ വളരെ ശക്തിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കെടുതി ജനങ്ങൾ അനുഭവിക്കുന്നു. ഭൂരിപക്ഷ വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ പൌരാവകാശങ്ങൾക്കുമേൽ വലിയ കടന്നാക്രമണം നടത്തുന്നു. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ BJPയെ പരാജയപ്പെടുത്തുക എന്നത് വളരെ പ്രധാനമാണ്. ചോദ്യം: പടിഞ്ഞാറൻ ബംഗാളിൽ 2011 മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷം തകർച്ചയിലാണ്. മറുപടി: 10 കൊല്ലമായി തുടരുന്ന തൃണമൂൽ കോൺഗ്രസിനെതിരായുള്ള ജനവികാരം ഉപയോഗപ്പെടുത്താൻ BJP ശ്രമിക്കുന്നുണ്ട്. അവിടെ തൃണമൂൽ കോൺഗ്രസിനെ ഭിന്നിപ്പിച്ച് ദുർബലപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ട്. തൃണമൂലിനും BJPക്കുമെതിരായി മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ, ഇടത് കക്ഷികൾ തിരഞ്ഞെടുപ്പിൽ പരസ്പര മത്സരം ഒഴിവാക്കി ഒരുമിച്ച് നീങ്ങണമെന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ചോദ്യം: അസദുദ്ദീൻ OYC യുടെ AIMIM ബംഗാളിലും എത്തുകയാണ്. ബീഹാർ മോഡൽ ആവർത്തിക്കുമോ? എല്ലാ സംസ്ഥാനങ്ങളിലും OYC BJPക്കുവേണ്ടിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ബംഗാളിൽ അത് വിജയിക്കുമെന്ന് തോന്നുന്നില്ല. OYC BJPയെ സഹായിക്കാനെത്തുന്നു എന്നതിനാൽ അവിടെ മതന്യൂനപക്ഷ സംഘടനകളെല്ലാം ശക്തിയായി അദ്ദേഹത്തെ വിമർശിക്കുന്നു. ചോദ്യം: കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതു പ്രതീക്ഷകൾ ഉയർന്നു, തുടർഭരണത്തിൽ എത്തുമോ? മറുപടി: BJP തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങൾക്ക് ബദലായ നയമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റേത്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ ഒരുപോലെ എതിർക്കുന്ന ഉറച്ച മതനിരപേക്ഷ നിലപാടുമാണ്. സർക്കാരിന് വികസന ജനക്ഷേമ പരിപാടികളിലും വലിയ നേട്ടമുണ്ടാക്കാനായി. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ തീർച്ചയായും 5 വർഷം വീതം മാറി മാറി ഭരിക്കുകയെന്ന കേരളത്തിലെ രാഷ്ട്രീയ താളത്തിൽ മാറ്റം വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പകർന്നു തന്നു. ചോദ്യം: ഭരണവിരുദ്ധ വികാരം ഒരു തരത്തിലും പ്രകടമാകില്ല? മറുപടി: ഒരിക്കലുമില്ല, അങ്ങനെയൊരു വികാരമില്ല. ഭരണത്തിനനുകൂലമായ ജനകീയ വികാരമാണ് നിലനിൽക്കുന്നത്. ചോദ്യം: ശബരിമല യുവതീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയാകുന്നു? മറുപടി: ശബരിമല വിവാദം ഒരു നോൺ ഇഷ്യൂ ആണ്. ഉയർത്തിക്കൊണ്ടുവരാൻ എതിരാളികൾ ശ്രമിച്ചാലും ജനങ്ങൾക്ക് അതറിയാം. സുപ്രീംകോടതിയുടെ മുന്നിലാണ് വിഷയമുള്ളത്. സുപ്രീംകോടതിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് നോക്കിയിട്ടേ പിന്നീട് എന്തു വേണമെന്ന് തീരുമാനിക്കാനാവൂ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് തുറന്ന സമീപനമാണ്. ചോദ്യം: മതന്യൂനപക്ഷങ്ങളിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവരിൽ ഇടതിനോടുള്ള സമീപനത്തിൽ മാറ്റമുണ്ടായോ? മറുപടി: ജനങ്ങളെടുക്കുന്ന മതനിരപേക്ഷ നിലപാടിനോട് മതന്യൂനപക്ഷങ്ങളെല്ലാം പിന്തുണയും അനുഭാവവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഭൂരിപക്ഷ വർഗീയതയുടെ കടന്നാക്രമണത്തെ നേരിടാൻ ഉറച്ച മതനിരപേക്ഷ നിലപാടിനെ സാധിക്കൂ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ചാഞ്ചാട്ടമില്ലാത്ത മതനിരപേക്ഷ നിലപാട് എടുക്കുന്നത്. ചോദ്യം: 2016 ഇടതു തരംഗത്തിനിടയിലും കോട്ടയം, എറണാകുളം പോലെ കത്തോലിക്ക സ്വാധീനമേറെയുള്ള മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാനായിട്ടില്ല? മറുപടി: കോട്ടയത്തിപ്പോൾ കുറെയേറെ മുന്നേറാനായി, എറണാകുളത്ത് വേണ്ടത്രയുണ്ടായിട്ടില്ല. അതിനെങ്ങനെ പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചോദ്യം: തദ്ദേശ തെരഞ്ഞെടുപ്പ് വേള മുതൽ മുസ്ലിം ലീഗിനെതിരായ കടന്നാക്രമണം CPM നടത്തുകയാണ്. മറുപടി: ജമാഅത്തെ ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മതമൌലികവാദ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതിന്റെ പ്രവർത്തനം ഫലത്തിൽ BJPയുടെ വളർച്ചയെ സഹായിക്കുന്നതാണ്. ലീഗും കോൺഗ്രസും അതിന് അനുകൂല നിലപാടെടുത്തു. അതിനെയാണ് ഞങ്ങൾ ശക്തിയായി വിമർശിച്ചത്. ചോദ്യം: ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ മടങ്ങിയെത്തിയിരിക്കുന്നു? മറുപടി: അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബിജെപിക്കെതിരായ പോരാട്ടത്തിലും ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും ഡൽഹിയിൽ നിൽക്കണമെന്നതല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ താൽപര്യം. ബിജെപിക്കെതിരായ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. പല നിർണായക സന്ദർഭങ്ങളിലും അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല. ചോദ്യം: എന്തൊക്കെയായാലും കുഞ്ഞാലിക്കുട്ടിയുടെ വരവ് UDFന് ഗുണമാകില്ലേ? മറുപടി: ഏയ്, വലിയ ദോഷമാണ് ഉണ്ടാവുക. മതന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങളടക്കം ഉയർത്തിപ്പിടിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുന്നില്ല. പകരം ജമാഅത്തെ ഇസ്ലാമിയെപ്പോലുള്ള മതമൌലികവാദ നിലപാടുകളെ ശക്തിപ്പെടുത്താനാണ് അദ്ദേഹം തയ്യാറാകുന്നത്. ന്യൂനപക്ഷങ്ങളുടെ താൽപര്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണ്. ചോദ്യം: മുസ്ലിം ജനത മതനിരപേക്ഷതയുടെയും ആത്മീയതയുടെയും പ്രതീകമായി കാണുന്ന പാണക്കാട് തറവാടിനെപ്പറ്റി CPM സംസ്ഥാന സെക്രട്ടറി A.വിജയരാഘവൻ ദുസ്സൂചനയോടെ പ്രതികരിച്ചെന്ന ആക്ഷേപം ഉയരുന്നു. മറുപടി: അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വളച്ചൊടിക്കാനാണ് ലീഗും കോൺഗ്രസും ശ്രമിക്കുന്നത്. മുസ്ലിം ലീഗ് സ്വീകരിച്ചുവരുന്ന ജമാഅത്തെ പ്രീണന നയം ശക്തിപ്പെടുത്താൻ നേതാക്കൾ അവിടെ പോയെന്ന ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അത് പാണക്കാട്ട് കുടുംബത്തിൽ പോകുന്നതിനെപ്പറ്റിയുള്ള ആക്ഷേപമല്ല, അതങ്ങനെയാണെന്ന് ചിത്രീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. കോൺഗ്രസ് ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. അതുണ്ടാകുന്നില്ല. ചില പ്രസംഗങ്ങൾ നടത്തിയാലും പിന്നീട് ലീഗിന്റെ പ്രീണന നയത്തെ സഹായിക്കുകയാണ്. അതിനെ വിജയരാഘവൻ വിമർശിക്കുക മാത്രമാണ് ഉണ്ടായത്. ചോദ്യം: മുസ്ലിം ലീഗ് പൂർണമായും വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെട്ടു എന്നാണോ? മറുപടി: അല്ലല്ല. തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി അവസരവാദപരവും അപകടകരവുമായ സമീപനം സ്വീകരിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ വിമർശനം. അതൊരു മതാധിഷ്ഠിത രാഷ്ട്രീയ കക്ഷിയാണ്. പക്ഷേ അവർ എന്തിനാണ് ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിയിണക്കി UDFനകത്ത് ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്? അത് അപകടകരമാണ്. ചോദ്യം: ലീഗ് മതാധിഷ്ഠിത കക്ഷിയാണെങ്കിലും മുമ്പ് മതനിരപേക്ഷ സ്വഭാവം അതിനുണ്ടായിരുന്നു എന്നാണോ? മറുപടി: മതാധിഷ്ഠിത കക്ഷിയാണെങ്കിലും നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളോട് ലീഗ് യോജിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരോട് ഒരുമിച്ച് ചേരുന്ന സമീപനം എടുക്കുന്നു. അതിനെയാണ് ഞങ്ങൾ വിമർശിച്ചത്. ചോദ്യം: തമിഴ്നാട്ടിൽ ലീഗും CPMനൊപ്പം DMK സഖ്യത്തിലാണ്. കേരളമൊഴികെ മറ്റ് മൂന്നിടങ്ങളിലും കോൺഗ്രസും CPMഉം ഒരുമിച്ച് നിൽക്കുന്നു. മറുപടി: തമിഴ്നാട്ടിൽ മുഖ്യപ്രതിപക്ഷം DMKയാണ്. DMK BJPയുടെ കടന്നുവരവിനെ ശക്തിയായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിന്റെ കരുത്ത് ഞങ്ങൾക്ക് അവിടെയില്ല. അതുകൊണ്ട് BJPയുടെ തെക്കേ ഇന്ത്യയിലെ കടന്നുവരവിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന DMKയുടെ പരിശ്രമങ്ങൾക്ക് പിന്തുണയെന്ന നിലയിലാണ് ഞങ്ങളുടെ നിലപാട്. ബംഗാളിൽ TMCക്കും BJPക്കുമെതിരായ ചുമതലകൾ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് മാത്രമായി സാധിക്കാത്തതിനാൽ അതിന് ആരെല്ലാം മുന്നോട്ടു വരുന്നുവോ അവരുമായി ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. BJP ഭരിക്കുന്ന അസമിൽ വലിയ തോതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ട്രൈബൽ വിഭാഗങ്ങളും ഉണ്ട്. ഇവരെയൊക്കെ ഭിന്നിപ്പിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊട്ടിത്തെറിയിലേക്ക് അസം പോകും. മുമ്പെല്ലാം ഉണ്ടായിരുന്നതുപോലെ സംഘർഷത്തിന് ഇടവരും. അതുകൊണ്ടാണ് BJPയുടെ ശ്രമത്തിനെതിരായി യോജിക്കാൻ തയ്യാറാകുന്നവരുമായെല്ലാം ഒരുമിച്ച് നീങ്ങാൻ തയ്യാറാകുന്നത്. ചോദ്യം: കേരളത്തിൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിലായി BJPയും വോട്ടുനില വർദ്ധിപ്പിക്കുന്നുണ്ട്. മറുപടി: 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി കേരളത്തിൽ വളരാനാണ് BJP ശ്രമിക്കുന്നത്. അവരുടെ വളർച്ചയെ ഉറച്ച മതനിരപേക്ഷ നിലപാടുകൊണ്ടേ നേരിടാനാവൂ. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അതാണ്. ചാഞ്ചാടുന്ന വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാടുകാർക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഇവരുടെ വളർച്ചയെ തടയാനാവില്ല. രാഷ്ട്രീയ പ്രബുദ്ധരും മതനിരപേക്ഷ സ്വഭാവമുള്ളവരുമാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനത. കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ 50%ത്തിനടുത്തും മറ്റ് ന്യൂനപക്ഷങ്ങളെല്ലാം ചേർന്ന് ഏതാണ്ട് 50%ത്തിനടുത്തുമുണ്ട്. സൌഹാർദ്ദത്തോടെ കേരളത്തിലെ ജനത കഴിഞ്ഞുവരുന്നതിനെ അപകടത്തിലാക്കാനാണ് BJPയും ജമാഅത്തെ ഇസ്ലാമിയും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത്. ചോദ്യം: പരമ്പരാഗത ഇടത് ശക്തി കേന്ദ്രങ്ങളിലടക്കം BJP കടന്നുകയറ്റമുണ്ടായത് പിന്നാക്ക ജനവിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടു ചോർച്ച കൊണ്ടാണെന്ന് കരുതിയാൽ? മറുപടി: പല ഘടകങ്ങളാലാണ് താൽക്കാലികമായി ചില പ്രദേശങ്ങളിൽ ബിജെപിക്ക് കടന്നുവരാനായത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക വിഷയങ്ങൾ ഉയർത്തി ബിജെപി കടന്നുകയറുന്നതിനെയും യുഡിഎഫിനെയും പിറകോട്ട് തള്ളിമാറ്റാനാവും. ദേശീയ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണെങ്കിലും പ്രാദേശികമായ വിഷയങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ആ നിലയിൽ ചിലയിടത്തൊക്കെ അവർക്ക് കടന്നുകയറാനായിട്ടുണ്ടെന്നത് ഞങ്ങൾ കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതിന് പരിഹാരം കാണാനാകും. ചോദ്യം: ഇടതുമുന്നണി 2016 നില ആവർത്തിക്കുമെന്നാണോ? മറുപടി: അതിനേക്കാൾ ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.